2022 May 10 ചൊവ്വാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. തൃക്കാക്കരയിലെ രാഷ്ട്രീയ കളികൾ. വിവാദവേളയിൽ രാഷ്ട്രീയകാര്യ ലേഖകൻ സി പി ശ്രീഹർഷൻ എഴുതുന്നു, പ്രജാക്ഷേമ തൽപരനായ മഹാബലിയോട് മഹാവിഷ്ണു വാമനനായി അവതരിച്ച് മൂന്നടി മണ്ണ് ചോദിച്ച ഐതിഹ്യ കഥയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഇടമാണ് തൃക്കാക്കര. ആദ്യത്തെ രണ്ടടിയിൽ ഭൂമിയും സ്വർഗവും അളന്ന വാമനനു മുന്നിൽ മൂന്നാമത്തെ അടിക്കായി തല താഴ്ത്തിക്കൊടുത്തതാണല്ലോ മഹാബലിയുടെ കഥ. മഹാബലിക്കായി വാമനൻ സുതലം എന്ന ഇടം സൃഷ്ടിച്ച് അവിടെ രാജാവായി വാഴിച്ചെന്നും അവിടെ ബലിയുടെ കാവൽക്കാരനായി വാമനൻ നിലകൊണ്ടെന്നും കഥയുണ്ട്. ഇത്തരമൊരു കഥയെ പിൻപറ്റി വാമനമൂർത്തിയെ പൂജിക്കുന്ന കേരളത്തിലെ ഏക നാട് തൃക്കാക്കരയാണ്. തൃക്കാക്കരയപ്പനെ ഓണത്തോട് ചേർത്താണ് വായിക്കുന്നത്. ഓണക്കഥയുടെ ഐതിഹ്യമാണ് വാമന മഹാബലി സങ്കല്പങ്ങൾ. ആ തൃക്കാക്കരയിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഉത്സവത്തിന്റെ ആരവമാണ്. പരിസ്ഥിതി രാഷ്ട്രീയത്തിൽ സത്യസന്ധമായ നിലപാടുമായി ജീവിതാന്ത്യം വരെ തുടർന്ന പി ടി തോമസ് എന്ന മനുഷ്യന്റെ അകാല നിര്യാണത്തെ തുടർന്ന് വന്നുപെട്ട ഉപതിരഞ്ഞെടുപ്പ് തൃക്കാക്കരയിലാണ്. തൃക്കാക്കരയുടെ MLA ആയി 2016 2021 ജയിച്ചു വന്നയാളാണ് കോൺഗ്രസുകാരനായ പി ടി തോമസ്. എറണാകുളം നഗരമധ്യത്തിലുള്ള മണ്ഡലമെന്ന് പറയാം. പൊതുവെ നഗരസ്വഭാവം പ്രകടിപ്പിക്കുന്ന ജില്ലയുടെ സവിശേഷ കാലാവസ്ഥയാണ് എറണാകുളത്ത് ഇപ്പോഴും വലിയ തോതിൽ കടന്നുകയറാൻ തടസ്സമെന്ന് CPM അവരുടെ സമ്മേളന റിപ്പോർട്ടിൽ ഈ അടുത്തും വിലയിരുത്തിയതാണ്. കഴിഞ്ഞ വർഷമായിരുന്നു അവസാന നിയമസഭ തിരഞ്ഞെടുപ്പ്. കൃത്യം ഒരു വർഷം പിന്നിടുമ്പോൾ ഉപതിരഞ്ഞെടുപ്പ് വേണ്ടിവന്നു. തൃക്കാക്കരയുടെ നഗരസ്വഭാവം. തൃക്കാക്കര മണ്ഡലത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും എറണാകുളം നഗരസഭയുടെ ഭാഗങ്ങളാണ്. IT മേഖലയായ കാക്കനാട് തൃക്കാക്കരയിലാണ്. ഇവിടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രാതിനിധ്യമുണ്ട്. നഗരമേഖലയായതുകൊണ്ടുതന്നെ വന്നുപോകുന്ന ജനങ്ങളുടെ തോത് കൂടുതലാണ്. ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ എന്ന് പറയാം. IT മേഖല സ്ഥിതി ചെയ്യുന്നതുകൊണ്ടുതന്നെ ടെക്കികളുടെ കേന്ദ്രമാണ്. സമ്പന്ന മുദ്ര അടയാളപ്പെടുത്തുന്ന മേഖല. ഹിന്ദു വിഭാഗങ്ങൾക്ക് മേൽക്കൈയുണ്ട്. ഈഴവ പ്രാതിനിധ്യമുള്ള പ്രദേശങ്ങൾ ഏറെ. 27% ക്രൈസ്തവരുണ്ട്. അതിൽ സുറിയാനി, ലത്തീൻ, മറ്റ് കത്തോലിക്ക വിഭാഗക്കാർ 10-12% വരും. യാക്കോബായ ഓർത്തഡോക്സ് പ്രാതിനിധ്യവുമുണ്ട്. 13-15% മുസ്ലിം വോട്ടർമാരുണ്ട്. 2009 മണ്ഡല പുനർവിഭജനത്തിന് ശേഷം രൂപപ്പെട്ട തൃക്കാക്കരയിൽ അതിനുശേഷമാകെ നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചിട്ടുള്ളത് UDF ആണ്. മണ്ഡലത്തിന്റെ ചായ്വ് അത്തരത്തിലാണെന്ന് പറയാം. ഏറ്റവും ഒടുവിൽ നടന്ന കഴിഞ്ഞ വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി ടി തോമസ് വിജയിച്ചത് 14,329 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ ജെ ജേക്കബ് 45,510 വോട്ടുകൾ നേടിയപ്പോൾ പി ടി തോമസ് നേടിയത് 59,839 വോട്ടുകളാണ്. എറണാകുളം നഗരസഭയിൽ പുതുതായി രൂപമെടുത്തിട്ടുള്ള 2020 കൂട്ടായ്മ 13,000-ൽ പരം വോട്ട് നേടിയ മണ്ഡലവുമാണ് തൃക്കാക്കര. BJP സാന്നിധ്യമുയർത്തിയിട്ടുണ്ടെങ്കിലും 2016 അപേക്ഷിച്ച് താഴേക്ക് പോയി. UDF LDF സ്ഥാനാർത്ഥികൾ തമ്മിലെ വോട്ട് വ്യത്യാസം 10% വരും. PT തോമസ് 43.82% JJ Jacob 33.32% വോട്ട് നേടി. എറണാകുളം ജില്ലയുടെ രാഷ്ട്രീയം. CPMനും ഇടതുമുന്നണിക്കും വലിയ തോതിൽ കടന്നുകയറാനാവാത്ത ജില്ലകളിലൊന്നായി വളരെ കാലമായി തുടരുന്നുണ്ട് എറണാകുളം ജില്ല. മറ്റൊന്ന് മലപ്പുറമാണ്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലീഗ് കോട്ടകളിൽ ചെറിയ തോതിലൊക്കെ കുലുക്കമുണ്ടാക്കാൻ CPMന് സാധിച്ചിട്ടുണ്ട്. ലീഗിൽ നിന്ന് വിമതരെ അടർത്തിയെടുത്ത് സ്വതന്ത്രരായി അവതരിപ്പിച്ചുള്ള നുഴഞ്ഞുകയറ്റമെന്ന തന്ത്രമാണ് കുറച്ചുകാലമായി മലപ്പുറത്ത് CPMഉം ഇടതുമുന്നണിയും നടത്തിവരുന്നത്. അതിന് ഫലവുമുണ്ട്. എന്നാൽ മധ്യതിരുവിതാംകൂറിൽ എറണാകുളം കോട്ടയം ജില്ലകൾ ബാലികേറാമലകളായി 2016 നിലകൊണ്ടു. 2016 നിന്ന് 2021 എത്തിയപ്പോൾ UDFൽ നിന്ന് മധ്യതിരുവിതാംകൂറിലെ അവരുടെ നട്ടെല്ല് പോലെ നിലകൊണ്ടിരുന്ന മാണി ഗ്രൂപ്പിനെ അടർത്തിയെടുത്ത് ഇടതുപാളയത്തിലേക്കെത്തിച്ച CPM സ്ട്രാറ്റജി വിജയം കണ്ടു. കോട്ടയം ജില്ലയിൽ നേട്ടമുണ്ടാക്കാനായി. എറണാകുളം അപ്പോഴും വലിഞ്ഞുനിന്നു. ക്രൈസ്തവ മേഖലയിലെ സ്വാധീനക്കുറവ് മാത്രമായി CPM ഇതിനെ കാണുന്നില്ല. പക്ഷേ ക്രൈസ്തവർക്കിടയിൽ, പ്രത്യേകിച്ച് കത്തോലിക്കർക്കിടയിൽ പൂർണ്ണ വിശ്വാസമുറപ്പിക്കാനുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നുവെന്ന് കാണുന്നുമുണ്ട്. എറണാകുളത്തിന്റെ നഗരസ്വഭാവമാണ് പ്രധാന വിനയായി CPM പറയുന്നതെങ്കിലും സമ്പന്ന ക്രൈസ്തവ വിഭാഗമായ സുറിയാനി കത്തോലിക്കരെ ഇളക്കി അടുപ്പിക്കുകയെന്ന വലിയ പരീക്ഷണം വിജയിച്ചാൽ എറണാകുളമടക്കം മധ്യ തിരുവിതാംകൂറിലും ഭയക്കേണ്ടതില്ലെന്ന് CPM കാണുന്നു. തുടർഭരണമെന്നതിൽ നിന്ന് സ്ഥിരം ഭരണമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഹിന്ദുഭൂരിപക്ഷമുള്ള മണ്ഡലമായിട്ടും തൃക്കാക്കരയിൽ സുറിയാനി കത്തോലിക്കനായ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കിയതിനു പിന്നിൽ എറണാകുളം ജില്ലയിൽ സ്വാധീനമുറപ്പിക്കുകയെന്ന വിശാല ലക്ഷ്യം CPMനുണ്ട്. തന്ത്രങ്ങളും മറുതന്ത്രങ്ങളും. തൃക്കാക്കര UDFന് ഏറെക്കുറെ സുരക്ഷിത മണ്ഡലമാണെന്ന് വേണമെങ്കിൽ പറയാം. 2011 UDF സ്ഥാനാർത്ഥിയായിരുന്നത് യാക്കോബായക്കാരനായ ബെന്നി ബെഹനാനാണ്. മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ME ഹസൈനാരെ CPM അവതരിപ്പിച്ചു. 22,406 വോട്ടുകൾക്ക് ബെന്നി വിജയിച്ചു. 2016 കത്തോലിക്കനെങ്കിലും ഗാഡ്ഗിൽ വിഷയത്തിലടക്കം ഇടുക്കിയിൽ കത്തോലിക്ക സഭയോടിടഞ്ഞ PT തോമസിന്റെ ഭൂരിപക്ഷം 11,996. ഇടുക്കി ഉപ്പുതുറക്കാരനായ PTയോട് ഇടുക്കിയിലേതുപോലെ അമർഷം എറണാകുളത്തെ സഭയ്ക്കുണ്ടാവാൻ തരമില്ലെന്ന് വ്യാഖ്യാനിക്കുന്നവരുമുണ്ട്. 2016 സവിശേഷത, 2011 നേടിയ 5,935 വോട്ടിൽ നിന്ന് BJP ഒറ്റയടിക്ക് വോട്ടുകൾ 21,247 ഉയർത്തി എന്നതാണ്. ആ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ BJPക്ക് ഗ്രാഫ് ഉയർത്താനായിട്ടുണ്ട്. നേമത്ത് വിജയിക്കുക പോലും ചെയ്തു. എന്നാൽ 2021 സ്ഥിതി മാറി. BJP അല്പം താഴേക്ക് പോയി. നേമത്ത് തോറ്റു. തൃക്കാക്കരയിലും അതിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. അവിടെ നാലാം ഗ്രൂപ്പായി അവതരിച്ച 2020 13,000 വോട്ട് നേടിയത് എറണാകുളത്തിന്റെ നഗരസ്വഭാവത്തിന്റെ കൂടി പ്രതിഫലനമായി വേണമെങ്കിൽ പറയാം. അത്തരമൊരു അരാഷ്ട്രീയ ഗ്രൂപ്പിന് വളരാനാവുക ഇത്തരം ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉള്ള ഇടത്താണ്. ഇത്തവണ 2020 മത്സരിക്കുന്നില്ലെന്നതാണ് ശ്രദ്ധേയം. തൊട്ടടുത്ത മണ്ഡലമായ കുന്നത്തുനാട്ടിൽ അവരുടെ ഒരു പ്രവർത്തകൻ CPM ആക്രമണത്താൽ കൊല്ലപ്പെട്ട കഥ തൃക്കാക്കരയിലും ചർച്ചയാണെന്നത് അനുകൂല ഘടകമായി UDF കാണുന്നുണ്ട്. അതല്ല, കിറ്റെക്സ് കമ്പനി കടമ്പ്രയാറിനെ മലിനമാക്കുന്നതിനെതിരെ ശക്തിയുക്തം നിലകൊണ്ട PT തോമസിനോടുള്ള എതിർപ്പ് കിറ്റെക്സ് കമ്പനി ഉടമ സാബു ജേക്കബിന്റെ ആശീർവാദത്തോടെയുള്ള 2020 പാർട്ടി കോൺഗ്രസിനെതിരെ പ്രകടിപ്പിക്കുമെന്ന് ഇടതുമുന്നണിയും പ്രതീക്ഷിക്കാതില്ല. തൃക്കാക്കരയിലെ ജനസംഖ്യയുടെ പ്രത്യേകത നോക്കുമ്പോൾ UDFന് മേൽക്കൈയുണ്ടെങ്കിൽ പോലും ഒരു വലിയ അട്ടിമറിയുണ്ടായാൽ തിരിയാൻ സാധിക്കാത്ത ഇടമായിട്ടൊന്നും CPM കരുതുന്നില്ല. സീറോ മലബാർ സഭ നിയന്ത്രിക്കുന്ന എറണാകുളത്തെ പ്രശസ്തമായ ലിസി ആശുപത്രിയിലെ സഭയുടെ കുഞ്ഞാടായ ഡോക്ടർ ജോ ജോസഫിനെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കാൻ തയ്യാറായതും ഇതുകൊണ്ടാണ്. തൃക്കാക്കരയിൽ ഉമാ തോമസ് കോൺഗ്രസിന് ഏറ്റവും ശക്തയായ സ്ഥാനാർത്ഥിയാണ്. PT തോമസിനോടുള്ള നാട്ടുകാരുടെ സഹതാപ തരംഗം മാത്രമല്ല, മുൻകാല വിദ്യാർത്ഥി സംഘടനാ നേതാവെന്ന പരിചയത്തിലുള്ള അവരുടെ ഇടപെടലുകളും മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചായ്വും അനുകൂലമായേക്കാം. അതിനെ മറികടക്കാൻ പോന്ന പ്രകടനം കാഴ്ചവെക്കാമെന്ന പ്രതീക്ഷയാണ് ഡോക്ടറിലൂടെ CPM മുന്നോട്ട് വയ്ക്കുന്നത്. ജോ ജോസഫിന് ജനകീയ ഇമേജുണ്ട്. ലിസി ആശുപത്രിയിലെ അറിയപ്പെടുന്ന ഭിഷഗ്വരനാണ്. നഗരവാസികൾക്കിടയിൽ ഇത്തരമൊരു വിദ്യാസമ്പന്നനെ അവതരിപ്പിക്കുമ്പോൾ സ്വീകാര്യത കിട്ടിയേക്കാം. ഇടത് സഹയാത്രികനായി ജോ ജോസഫ് നേരത്തെയും തിരഞ്ഞെടുപ്പുകളിൽ പ്രചാരണ രംഗത്തൊക്കെ പോയിട്ടുള്ളതിനാൽ ഇടത് അണികൾക്ക് അപ്രാപ്യനല്ല. മരണാനന്തരം പോലും സഭാരീതിക്ക് ചേരാത്ത വിധം മൃതദേഹം സംസ്കരിക്കുക വഴി PT തോമസ് പ്രഖ്യാപിച്ച രാഷ്ട്രീയ നിലപാടിൽ ഈർഷ്യയുള്ളവരുണ്ടെങ്കിൽ അവരെ സ്വാധീനിക്കാം. പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ എപ്പോഴും ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രചരണ രംഗത്ത് മേൽക്കൈ കിട്ടുന്ന ഘടകങ്ങൾ ഏറെയാണ്. സർക്കാർ പാർട്ടി സംഘടനാ സംവിധാനങ്ങൾ ആകപ്പാടെ വിനിയോഗിക്കാനാവും. പല തലങ്ങളിൽ നോക്കിയാൽ സ്വീകാര്യമാകാവുന്ന മുഖമായ ഡോക്ടറെ അവതരിപ്പിച്ച് സർക്കാർ പാർട്ടി മെഷീനറികളെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിച്ച് നേട്ടമുണ്ടാക്കാമെന്ന കണക്കുകൂട്ടലാണ് CPMനെ നയിക്കുന്നത്. അവരുടെ നീക്കങ്ങൾക്ക് UDFന്റെ മണ്ഡലത്തിൽ പൊതുവെയുള്ള മേൽക്കൈയേയും ഉമാ തോമസിന്റെ സാന്നിധ്യത്തെയും മറികടക്കാനാകുമോ എന്ന ചോദ്യമാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനെ ത്രസിപ്പിക്കുന്നത്. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മതന്യൂനപക്ഷങ്ങളുടെ പിന്തുണ പൊതുവിൽ UDFനായിരുന്നു കൂടുതൽ. KM മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ഇടതിലായിട്ടുപോലും അങ്ങനെയായിരുന്നു. 57% ക്രൈസ്തവ വോട്ടർമാരും 58% മുസ്ലിം വോട്ടർമാരും പിന്തുണച്ചത് UDFനെയാണ്. അതേസമയം തുടർഭരണം നേടിയ ഇടതുമുന്നണിക്ക് മുൻകാല തിരഞ്ഞെടുപ്പിനേക്കാൾ 14% ക്രൈസ്തവ വോട്ടുകളും 4% മുസ്ലിം വോട്ടുകളും വർദ്ധിച്ചതും കാണാതിരിക്കാനാവില്ല. LDF നുഴഞ്ഞുകയറ്റം പതുക്കെയാണെങ്കിലും സംഭവിക്കുന്നുണ്ട്.